2024 April 4 വ്യാഴം. ഇന്ന് 1199 മീനം 22. വാർത്തകൾ വായിക്കുന്നത് ജി രവി. അറസ്റ്റ് അധിക്ഷേപിക്കാനും അശക്തനാക്കാനുമെന്ന് കേജ്രിവാൾ. തെരഞ്ഞെടുപ്പിൻ്റെ പേരിൽ അറസ്റ്റിൽ നിന്ന് സംരക്ഷണം അവകാശപ്പെടാനാകില്ലെന്ന് ED. അധിക്ഷേപിക്കാനും അശക്തനാക്കാനുമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ ED തിടുക്കത്തിൽ അറസ്റ്റ് ചെയ്തതെന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ കോടതിയിൽ പറഞ്ഞു. എന്നാൽ തിരഞ്ഞെടുപ്പുകളുടെ പേരിൽ അറസ്റ്റിൽ നിന്ന് സംരക്ഷണം അവകാശപ്പെടാൻ കെജ്രിവാളിനാകില്ലെന്ന് എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് കോടതിയിൽ പ്രതികരിച്ചു. ഡൽഹി മദ്യനയവുമായി ബന്ധപ്പെട്ട അഴിമതി കേസിലെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾക്കെതിരെ ഇടക്കാലാശ്വാസം തേടി കെജ്രിവാൾ നൽകിയ ഹർജികളിലായിരുന്നു ഈ വാദങ്ങൾ. 4 മണിക്കൂറോളം നീണ്ട വാദത്തിന് ശേഷം ജസ്റ്റിസ് സ്വർണാന്ത ശർമ്മ ഹർജി വിധി പറയാൻ മാറ്റി. വിചാരണ കോടതിയിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടുന്നതിനെ എതിർക്കാതിരുന്നതിലൂടെ അറസ്റ്റിനെ ചോദ്യം ചെയ്യാനുള്ള കെജ്രിവാളിൻ്റെ അവകാശം നഷ്ടപ്പെട്ടുവെന്ന ED വാദം കേട്ടുകേൾവി പോലുമില്ലാത്തതാണെന്ന് അദ്ദേഹത്തിന് വേണ്ടി ഹാജരായ അഭിഷേക് സിംഗ്വി വിമർശിച്ചു. ആം ആദ്മി പാർട്ടിയെ തകർക്കാനുള്ള നീക്കം കൂടിയാണ് ഇത്. അറസ്റ്റ് ചെയ്ത സമയവും ഇതാണ് വ്യക്തമാക്കുന്നത്. ചോദ്യം ചെയ്യലിന് ഹാജരാകാനുള്ള നോട്ടീസ് ആദ്യം ലഭിക്കുന്നത് കഴിഞ്ഞ 30 ഒക്ടോബർ. 9-ാമത്തെ നോട്ടീസ് 16 മാർച്ചിലും ലഭിച്ചു. ഈ 6 മാസത്തിനിടയ്ക്കൊന്നും അറസ്റ്റ് ചെയ്തില്ല. തെളിവുകളോ സാക്ഷിമൊഴികളോ ഇല്ല, സിംഗ്വി പറഞ്ഞു. കേസിൽ മാപ്പുസാക്ഷികളായവർ ആദ്യം നൽകിയ മൊഴികളിലൊന്നും കെജ്രിവാളിനെതിരെ പരാമർശമില്ലായിരുന്നു. എന്നാൽ കെജ്രിവാളിനെതിരെ മൊഴി നൽകിയ ഉടൻ ഇവർക്ക് ജാമ്യം ലഭിക്കുകയും മാപ്പുസാക്ഷികളായി മാറുകയും ചെയ്തു. ഇവരിൽ രാഘവ് മകുന്ദയുടെ പിതാവ് മകുന്ദ റെഡ്ഡി ഭരണപക്ഷ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥിയാണ്. ശരദ് റെഡ്ഡി തിരഞ്ഞെടുപ്പ് ബോണ്ടുകളിലൂടെ ഭരണപക്ഷത്തിന് വലിയ സംഭാവനകൾ നൽകിയതുമാണ്. മാപ്പുസാക്ഷികളിൽ ഒരാൾ 13 തവണ മൊഴി നൽകിയതിൽ 11 കെജ്രിവാളിൻ്റെ പേരില്ലായിരുന്നു. ഇതിൽ നിന്ന് സമ്മർദ്ദവും സ്വാധീനവുമുണ്ടെന്ന് വ്യക്തമാണെന്നും അഭിഷേക് സിംഗ്വി പറഞ്ഞു. സജ്ജയ് സിംഗ് ജയിൽ വിട്ടു, ഉജ്ജ്വല സ്വീകരണം. മദ്യനയക്കേസിൽ സുപ്രീംകോടതി ജാമ്യം അനുവദിച്ച AAP നേതാവും രാജ്യസഭാംഗവുമായ സജ്ജയ് സിംഗ് 6 മാസത്തിന് ശേഷം ജയിൽ മോചിതനായി. ഇന്നലെ രാത്രി 8:00 തിഹാർ ജയിലിൽ നിന്ന് പുറത്തു വന്ന അദ്ദേഹത്തിന് AAP പ്രവർത്തകർ വലിയ സ്വീകരണമാണ് ഒരുക്കിയത്. കഴിഞ്ഞ 4 അറസ്റ്റിലായ സജ്ജയ് സിംഗിനെ 13 തിഹാറിലേക്ക് മാറ്റിയത്. സുപ്രീംകോടതി കഴിഞ്ഞ ദിവസം ജാമ്യം അനുവദിച്ചിരുന്നുവെങ്കിലും നടപടികൾ പൂർത്തിയാക്കാൻ വൈകി. സഹായ വിതരണം വീണ്ടും തടഞ്ഞ് ഇസ്രായേൽ. സന്നദ്ധ പ്രവർത്തകരിൽ 6 പേരുടെ മൃതദേഹം ഈജിപ്തിലേക്ക് മാറ്റി. ജീവകാരുണ്യ സംഘടനയായ ദ വേൾഡ് സെൻട്രൽ കിച്ചൻ്റെ 7 സന്നദ്ധ പ്രവർത്തകർ ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ടതിൽ ലോകരാജ്യങ്ങൾ രോഷം രേഖപ്പെടുത്തിയിട്ടും സഹായ വിതരണ സംവിധാനത്തിന് തടസ്സം നിൽക്കുന്ന നിലപാട് സൈന്യം തുടരുകയാണ്. ഭക്ഷണ വണ്ടികളും മറ്റും തടയുന്നത് ഇസ്രായേൽ തുടരുകയാണെന്ന് സന്നദ്ധ പ്രവർത്തകർ ആരോപിച്ചു. കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട 6 സന്നദ്ധ പ്രവർത്തകരുടെ മൃതദേഹം ഈജിപ്തിലേക്ക് മാറ്റി ഇവ സ്വദേശങ്ങളിലേക്ക് കൊണ്ടുപോകും. ഇതിനിടെ വെടിനിർത്തലിനായി മുന്നോട്ട് വെച്ച ഉപാധികളിൽ ഉറച്ചു നിൽക്കുകയാണെന്ന് ഹമാസ് അറിയിച്ചു. ഇസ്രായേൽ സേനയുടെ പൂർണ്ണ പിന്മാറ്റമാണ് സുപ്രധാന ആവശ്യങ്ങളിൽ ഒന്ന്. അരുണാചൽ ബലപ്രയോഗ ലക്ഷണങ്ങളില്ലെന്ന് SP. അന്വേഷണത്തിനായി പ്രത്യേക സംഘം. അരുണാചൽ പ്രദേശിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ നവീനും ഭാര്യ ദേവിയും ചില അമാനുഷിക ചിന്തകളിലായിരുന്നുവെന്ന് പിതാവ് പറഞ്ഞതായി അരുണാചലിലെ ലോവർ സുബൻസിരി SP കെനി ബഗ്ര വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇവരും സുഹൃത്ത് ആര്യയും താമസിച്ച മുറിയിൽ നിന്ന് 2 ഫോണുകളും ലാപ്ടോപ്പും കിട്ടി. ദേവിയുടെയും ആര്യയുടെയും കൈകളിലെയും കഴുത്തിലെയും മുറിവ് ആഴത്തിലുള്ളതായിരുന്നു. എന്നാൽ നവീൻ്റെ കൈത്തണ്ടയിലെ മുറിവിന് അത്രയും ആഴമില്ല. ആത്മഹത്യയാണെന്ന് തന്നെ കരുതുന്നുവെന്നും മറ്റെന്തെങ്കിലും സാധ്യതകളുണ്ടോ എന്ന് അന്വേഷിക്കുന്നതായും പ്രത്യേക അന്വേഷണ സംഘത്തെ ചുമതലപ്പെടുത്തിയതായും SP പറഞ്ഞു. മുറിയിൽ ബലപ്രയോഗത്തിൻ്റെ ലക്ഷണങ്ങളില്ല. ബെഡ്ഷീറ്റ് പോലും മാറിക്കിടന്നിരുന്നില്ല. വാതിലിനടിയിൽ തുണി വെച്ച് അടച്ചിരുന്നുവെന്നും SP പറഞ്ഞു. മുറിവേൽപ്പിക്കാൻ ഉപയോഗിച്ച ബ്ലേഡ് കട്ടിലിൽ നിന്നാണ് കണ്ടെത്തിയത്. പ്ലേറ്റിൽ കുറച്ച് മുടി മുറിച്ചു വെച്ചിരുന്നു. ഇവർ ഈ സ്ഥലം തന്നെ തിരഞ്ഞെടുത്തതിനെക്കുറിച്ചും അന്വേഷിക്കുന്നുണ്ടെന്ന് SP പറഞ്ഞു. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കാർ പാർക്ക് ചെയ്ത ശേഷമാണ് ഇവർ അരുണാചലിലേക്ക് പോയത്. നവീനും ഭാര്യ ദേവിയും പൊതുവെ അന്തർമുഖരായിരുന്നു. എന്നാൽ വിദ്യാർത്ഥികളോട് സജീവമായി ഇടപെട്ടിരുന്ന അധ്യാപികയായിരുന്നു ആര്യ. കോവിഡിന് മുൻപ് ദേവി ഇതേ സ്കൂളിൽ ജർമ്മൻ പഠിപ്പിക്കുകയും ചെയ്തിരുന്നു. UGC സ്റ്റുഡൻ്റ് ഇൻഡക്ഷൻ പ്രോഗ്രാം. കോളേജ് വിദ്യാർത്ഥികൾക്ക് ഇനി ദീക്ഷാരംഭം. പുതിയ അക്കാദമിക വർഷം നടപ്പാക്കും. ഹയർ സെക്കൻഡറി കഴിഞ്ഞ് കോളേജിലെത്തുന്ന കുട്ടികളെ പുതിയ അന്തരീക്ഷവുമായി പരിചയപ്പെടുത്തുന്നതിന് കോളേജുകൾ നിർബന്ധമായും ഏർപ്പെടുത്തേണ്ട ദീക്ഷാരംഭം ഇൻഡക്ഷൻ പ്രോഗ്രാമിൻ്റെ നടപടികൾ UGC വിജ്ഞാപനം ചെയ്തു. വിശദാംശങ്ങൾ 2019 ജൂലൈ 11 UGC അറിയിച്ചിരുന്നു. പദ്ധതി ഈ അധ്യയന വർഷം മുതൽ നിർബന്ധമായും നടപ്പാക്കണമെന്ന് മാർച്ച് 27 അറിയിപ്പിൽ UGC ഊന്നിപ്പറയുകയും ചെയ്യുന്നു. പുതിയ അധ്യയന വർഷാരംഭത്തിൽ ഈ പദ്ധതി നടപ്പാക്കുന്നതിൻ്റെ ആക്ഷൻ പ്ലാൻ UGCയുടെ സൈറ്റിൽ ലഭ്യമാണ്. അർബുദ ചികിത്സയ്ക്ക് ജീൻ തെറാപ്പി, ചെലവ് ഇനി 10-ൽ 1. 4 കോടിയോളം രൂപ വിദേശത്ത് ചെലവ് വരുന്ന അർബുദ ചികിത്സയ്ക്ക് ഇന്ത്യയിൽ ഇനി 40 ലക്ഷം രൂപയോളം മാത്രം. അർബുദ ചികിത്സയ്ക്കായി ഇന്ത്യയിൽ തദ്ദേശീയമായി വികസിപ്പിച്ച ജീൻ തെറാപ്പി രീതിയുടെ ഉദ്ഘാടനം രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് IIT ബോംബെയിൽ നിർവഹിക്കും. IIT പ്രവർത്തിക്കുന്ന ഇമ്മ്യൂണോ ആക്ട് എന്ന കമ്പനിയും ടാറ്റ മെമ്മോറിയൽ ആശുപത്രിയും ചേർന്ന് വികസിപ്പിച്ച NexCAR19 എന്ന ജീൻ തെറാപ്പി രീതി ഇതിനകം 100-ഓളം രോഗികളിൽ പരീക്ഷിച്ചു. രാജ്യത്ത് 40-ഓളം ആശുപത്രികളിൽ ഇത് ലഭ്യമാണ്. BSL അർബുദ രോഗികൾക്കാണ് ജീൻ തെറാപ്പി നടത്തുക. ഇമ്മ്യൂണോ തെറാപ്പി ബയോസയൻസസ് ആൻഡ് ബയോ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ പ്രൊഫസർ രാഹുൽ പുർവാറും സംഘവുമാണ് NexCAR19 വികസിപ്പിച്ചെടുത്തത്. കീമോതെറാപ്പി അടക്കമുള്ള മാർഗങ്ങൾ പരാജയപ്പെടുന്നവരിൽ ഇത് കാര്യക്ഷമമാണെന്ന് അവർ അവകാശപ്പെട്ടു. സ്കൂൾ അധ്യാപകർക്ക് അവധിക്കാലത്ത് 5 ദിവസം പരിശീലനം, 5 ദിവസം ക്ലസ്റ്ററും. സംസ്ഥാനത്തെ സ്കൂൾ അധ്യാപകർക്ക് 5 ദിവസത്തെ അവധിക്കാല പരിശീലനത്തിനൊപ്പം ഇത്തവണ 5 ദിവസത്തെ ക്ലസ്റ്റർ പരിശീലനവും. മുൻവർഷങ്ങളിൽ പരമാവധി 3 ക്ലസ്റ്റർ നടത്തിയിരുന്നതാണ് ഇക്കൊല്ലം 5 ആക്കുന്നത്. ഇത്തവണ ഹയർ സെക്കൻഡറി അധ്യാപകർക്കും അവധിക്കാല പരിശീലനവും ക്ലസ്റ്റർ യോഗങ്ങളുമുണ്ട്. നിലവിൽ ഇവർക്ക് തുടർ മൂല്യനിർണ്ണയവുമായി ബന്ധപ്പെട്ട് വർഷത്തിൽ 1 ക്ലസ്റ്റർ യോഗം മാത്രമാണുള്ളത്. വാർഷിക പരിശീലനമില്ല. എന്നാൽ 10-ാം ക്ലാസ് വരെയുള്ള അധ്യാപകർക്ക് സമാനമായ പരിശീലനം ഇവർക്കും നൽകാനാണ് തീരുമാനം. May 15 മുതൽ 25 വരെയാകും ജില്ലാ കേന്ദ്രങ്ങളിൽ വിഷയാധിഷ്ഠിതമായി 5 ദിവസത്തെ ക്യാമ്പുകൾ. റെസിഡൻഷ്യൽ പരിശീലനം തിരഞ്ഞെടുക്കുന്നവർക്ക് 4 ദിവസം കൊണ്ട് പൂർത്തിയാക്കാം. പുതിയ പാഠ്യപദ്ധതിയും പാഠപുസ്തകങ്ങളും പരിചയപ്പെടുത്തുകയാണ് ക്യാമ്പുകളിലെ മുഖ്യ അജണ്ട. 1 മുതൽ 12 വരെ ക്ലാസുകളിലെ 1.9 ലക്ഷം അധ്യാപകർക്കാണ് പരിശീലനം നൽകുക. അധ്യയന വർഷം 10 ദിവസത്തെ പരിശീലനമാണ് ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി VS ശിവൻകുട്ടി വ്യക്തമാക്കി. 6 മാസത്തിലൊരിക്കൽ അധ്യാപക പരിശീലനം എന്നതായിരുന്നു ബജറ്റ് പ്രഖ്യാപനമെങ്കിലും പ്രായോഗിക ബുദ്ധിമുട്ട് കണക്കിലെടുത്താണ് ഇത്. കണ്ണൂർ സർവകലാശാലയിൽ കോഴ്സുകൾക്ക് അപേക്ഷ. വിവിധ പഠന വകുപ്പുകളിലേക്കും സെൻറ്ററുകളിലേക്കും പുതിയ അധ്യയന വർഷത്തിലെ PG പ്രോഗ്രാമുകളിലേക്കും മഞ്ചേശ്വരം ക്യാമ്പസിലെ ത്രിവത്സര LLB പ്രോഗ്രാമിലേക്കും കണ്ണൂർ സർവകലാശാല അപേക്ഷ ക്ഷണിച്ചു. 28 പഠന വകുപ്പുകളിലായി 40-ൽ പരം പ്രോഗ്രാമുകളിലേക്ക് 30-ന് 5 മണിവരെ ഓൺലൈനായി അപേക്ഷിക്കാം. ഓൺലൈൻ രജിസ്ട്രേഷൻ ഫീസ് SC ST ഭിന്നശേഷി വിഭാഗങ്ങൾക്ക് 200 രൂപയും മറ്റു വിഭാഗങ്ങൾക്ക് 500 രൂപയുമാണ്. SBI ePay വഴി ഓൺലൈനായാണ് ഫീസ് അടയ്ക്കേണ്ടത്. പ്രവേശന പരീക്ഷയുടെ അടിസ്ഥാനത്തിലാണ് പ്രവേശനം. പരീക്ഷാ തീയതി പിന്നീട് അറിയിക്കും. കണ്ണൂർ, കാസർഗോഡ്, തലശ്ശേരി, കോഴിക്കോട്, എറണാകുളം, തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ പരീക്ഷാ കേന്ദ്രങ്ങളുണ്ട്. NCERT പുതിയ പാഠപുസ്തകം 3-ാം ക്ലാസിൻ്റേത് ഏപ്രിലിൽ, 6-ാം ക്ലാസിൻ്റേത് മെയ്യിൽ. NCERTയുടെ പുതിയ 3-ാം ക്ലാസ് പാഠപുസ്തകം ഈ മാസവും 6-ാം ക്ലാസ് പാഠപുസ്തകം മെയ്യിലും ലഭ്യമാക്കും. 1, 2, 7, 8, 10, 12 ക്ലാസുകളിലേക്കുള്ള 33 ലക്ഷം പുസ്തകങ്ങൾ വിതരണത്തിന് സജ്ജമായിട്ടുണ്ട്. 3, 4, 5, 9, 11 ക്ലാസുകളിലെ പുസ്തകങ്ങൾ ഈ മാസം തന്നെ ലഭ്യമാക്കും. പുതിയ പാഠ്യപദ്ധതി ചട്ടക്കൂടിൻ്റെ അടിസ്ഥാനത്തിലുള്ള പാഠ്യപദ്ധതിയാണ് 3, 6 ക്ലാസുകളിൽ NCERT അവതരിപ്പിക്കുന്നത്. ED നോട്ടീസ് നൽകാൻ നിർദ്ദേശം. കരുവന്നൂർ ബാങ്കിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് പിടിച്ചെടുത്ത യഥാർത്ഥ രേഖകൾ നൽകാൻ വിസമ്മതിക്കുന്നതിനെതിരെ ക്രൈംബ്രാഞ്ച് നൽകിയ ഹർജിയിൽ ED നോട്ടീസ് നൽകാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകി. ഹർജി ഫയലിൽ സ്വീകരിച്ച ജസ്റ്റിസ് K ബാബു വിശദവാദത്തിനായി 9-ലേക്ക് മാറ്റി. ED ഹാജരാകുന്നത് അഡീഷണൽ സോളിസിറ്റർ ജനറലാണ്. ഇതിനായി ED സമയം തേടിയതിനെ തുടർന്നാണ് ഹർജി മാറ്റിയത്. രേഖകൾ ED കൈമാറാത്തതിനാൽ ഫോറൻസിക് പരിശോധനയുൾപ്പെടെ തടസ്സപ്പെട്ടിരിക്കുകയാണെന്ന് പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറൽ TA ഷാജി വാദിച്ചു. ക്രൈംബ്രാഞ്ച് അറിയാതെയാണ് രേഖകൾ ED കൊണ്ടുപോയതെന്നും അറിയിച്ചു. PM ശ്രീ പദ്ധതിയിൽ കേരളവും ചേരുന്നു. സ്കൂൾ വിദ്യാഭ്യാസ മേഖലയിൽ കേന്ദ്ര സർക്കാരിൻ്റെ PM ശ്രീ പദ്ധതിയുടെ ഭാഗമാകാൻ ഒടുവിൽ കേരള സർക്കാരും തീരുമാനിച്ചു. ഇത് നടപ്പാക്കാൻ പ്രത്യേക സമിതി രൂപീകരിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. കേരള പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി റാണി ജോർജ് ഇക്കാര്യം വ്യക്തമാക്കി കേന്ദ്രത്തിന് കത്തു നൽകി. സ്കൂളുകൾ നവീകരിക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ PM ശ്രീ പദ്ധതിയിൽ കേരളം, തമിഴ്നാട്, ഡൽഹി, ബംഗാൾ, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങൾ ഭാഗമായിരുന്നില്ല. ഈ സാഹചര്യത്തിൽ ഈ സംസ്ഥാനങ്ങൾക്ക് സമഗ്ര ശിക്ഷ പദ്ധതിയിലേക്കുള്ള വിഹിതം തടയുമെന്ന മുന്നറിയിപ്പ് നൽകി കേന്ദ്ര സർക്കാർ ഇക്കൊല്ലം ഫെബ്രുവരിയിൽ കത്തയച്ചിരുന്നു. ഇതിന് പിന്നാലെ പദ്ധതിയിൽ ചേരാൻ തമിഴ്നാട് തീരുമാനിച്ചു. ഇപ്പോൾ കേരളവും സമ്മതം അറിയിച്ചു. 167.94 കോടി രൂപയാണ് സമഗ്ര ശിക്ഷാ പദ്ധതിയിൽ കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിന് ലഭിക്കാനുണ്ടായിരുന്നത്. രാജ്യത്തെ 14,500 സ്കൂളുകൾ നവീകരിക്കാനുള്ള PM ശ്രീ പദ്ധതി 2022 സെപ്റ്റംബറിലാണ് പ്രഖ്യാപിച്ചത്. പദ്ധതി നടപ്പാക്കുന്ന സ്കൂളുകൾക്ക് മുന്നിൽ PM ശ്രീ എന്ന് ചേർക്കണമെന്ന വ്യവസ്ഥയും പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളും എതിർത്തിരുന്നു. പദ്ധതി നിലവിലെ വിദ്യാഭ്യാസ സംവിധാനത്തിൽ വിള്ളൽ വീഴ്ത്തുന്നതാണോ എന്ന ആശങ്കയുണ്ടെന്ന് കഴിഞ്ഞ വർഷം മാർച്ചിൽ മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞിരുന്നു. ശുഭദിനം. നന്ദി.